റേഡിയോ.
നമസ്കാരം, ശ്രീ മുരളി തുമ്മാരകുടി. കേരളം ചരിത്രത്തിൽ ആദ്യമായി ഇത്തരമൊരു പ്രകൃതി ദുരന്തം നേടുന്ന സാഹചര്യത്തിൽ നമുക്ക് ആർക്കും തന്നെ അത് എങ്ങനെ നേരിടണമെന്നും എന്ത് സഹായം ചെയ്യണമെന്നും ഒട്ടും അറിയില്ല. അതുകൊണ്ടാണ് താങ്കളുടെ ഒരു സഹായം വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. ഇവിടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരുപാട് സംഘടനകൾ സഹായം സ്വരൂപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു രക്ഷാപ്രവർത്തനം തുടരുന്ന ഘട്ടത്തിൽ എന്ത് സഹായമാണ് പ്രവാസി മലയാളികൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന കാര്യം തന്നെ ആദ്യം താങ്കൾക്കൊന്ന് പറഞ്ഞു തരാമോ?
താങ്ക് യു. ഓസ്ട്രേലിയയിൽ നിന്ന് ഉള്ള പ്രവാസി മലയാളികൾ കേരളത്തിലെ ഇക്കാര്യത്തിൽ ഇത്രമാത്രം താല്പര്യം എടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു ആശ്വാസമാണ്. അപ്പോ ഈ കാര്യത്തിൽ നമുക്ക് രണ്ടോ മൂന്നോ തരത്തിൽ ഇതിനെ പറ്റി ആലോചിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് സാമ്പത്തികമായിട്ടുള്ള സഹായമാണ്. ഇതിനുണ്ടായ സമയത്ത് തന്നെ ആളുകൾക്ക് ഒരു ഔട്ട് പോറിംഗ് ഓഫ് സപ്പോർട്ട് ഉണ്ടല്ലോ,
അത്
തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് സാങ്കേതികമായിട്ടുള്ള സഹായമാണ്. ലോകത്തെമ്പാടുമുള്ള മലയാളികളിൽ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു ദുരന്ത സമയത്ത് വേണ്ടി വരുന്ന പല സ്കില്ലുകളും ഉള്ള മലയാളികൾ പല സ്ഥലത്തും ഉണ്ട്. പ്രത്യേകിച്ചും ദുരന്ത രംഗത്ത് തന്നെ ജോലി ചെയ്ത ആളുകളും കാണും. അത് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ്. മൂന്നാമത്തത് ഏതെങ്കിലും തരത്തിലുള്ള മെറ്റീരിയൽസ് ഇങ്ങോട്ട് അയച്ചു കൊടുക്കണോ എന്നുള്ളതാണ്.
അപ്പൊ
ഈ മൂന്ന് തരത്തിലുള്ള സഹായങ്ങളും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും.
തീർച്ചയായും. അതിൽ ആദ്യം തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഫണ്ട് സ്വരൂപിക്കൽ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ ആൾക്കാർ ചെയ്യുന്നത്. കാരണം ഏറ്റവും എളുപ്പം ചെയ്യാൻ കഴിയുന്ന ഒരു പക്ഷേ ഫണ്ട് സ്വരൂപിക്കൽ തന്നെയായിരിക്കും. ഫണ്ട് സ്വരൂപിക്കൽ നടത്തുമ്പോൾ അതിപ്പോൾ പ്രത്യേകിച്ച് ഞാൻ എടുത്തു ചോദിക്കാനുള്ള കാരണം, പല ശ്രോതാക്കളും ഞങ്ങളോട് തന്നെ ഉന്നയിച്ച ഒരു വിഷയവും ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയയിൽ ഒരുപാട് സംഘടനകളും ചെറിയ കൂട്ടായ്മകളും എല്ലാം ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട്. എന്നാൽ ചിലർ പറയുന്നു അത് വേണ്ട, നേരിട്ട് എല്ലാവരും മുഖ്യമന്ത്രിയുടെ സംസ്ഥാന കേരള മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന്. ഏതായിരിക്കും ഇതിൽ ഒരു താങ്കളുടെ അനുഭവ പരിചയത്തിൽ നിന്ന് അതിൽ അങ്ങനെ ഒരു വ്യത്യാസം കാണേണ്ടതുണ്ടോ? ഏതായിരിക്കും നല്ലത്?
ഇതിനെ നമ്മൾ മൂന്ന് തലത്തിലെടുക്കണം ഫണ്ട് സ്വരൂപിക്കുന്നതിന്. ഒന്നാമത്തത് ഇപ്പോൾ ഈ വാർത്ത കേട്ട ഉടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ള തോന്നലുണ്ടല്ലോ. നാട്ടിൽ ആളുകൾ ബുദ്ധിമുട്ടുന്നു, അതിന്റെ ടിവി ഫുട്ടേജസ് ഓരോ നിമിഷവും നമ്മൾ കാണുന്നു. നമ്മളുടെ വീട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറഞ്ഞ് നമ്മൾ ദുരന്തത്തെ പറ്റി നേരിട്ട് അറിയുന്നു. അപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്നു. ദൂരെ ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പണം കൊടുക്കുക എന്നുള്ളതാണല്ലോ. ആ അർത്ഥത്തിൽ ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് വേണമെങ്കിൽ രണ്ടു തരത്തിൽ ഉപയോഗിക്കാം. ഒന്ന്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമുക്ക് നേരിട്ട് ഒരു സംഭാവന ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, നമ്മൾ നാട്ടിൽ എവിടെയാണ് വീടുള്ളത് എന്ന് വെച്ചാൽ അവിടുത്തെ റെസിഡന്റ് അസോസിയേഷൻ, ഇവരെ വിളിച്ചിട്ട് നമുക്ക് പറയാം നിങ്ങൾ അവിടെ എന്തെങ്കിലും റിലീഫ് ഓപ്പറേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ കുറച്ച് സാമ്പത്തിക സഹായം ചെയ്യാം എന്ന് പറയാം. അത് പണം അപ്പോൾ ഉടൻ അവിടെ എത്തിയില്ലെങ്കിൽ പോലും നാട്ടിലുള്ളവർക്ക് ഒരു അഷുറൻസ് ആണല്ലോ.
അപ്പൊ
ഇത് ആണ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്നലെ വരെ കണ്ടിട്ടുള്ള സാധാരണഗതിയിലുള്ള ഒരു ചെറിയൊരു ദുരന്തമല്ല ഇത്. ഈ ആദ്യത്തെ ദിവസം നമ്മൾ 50, 500, 1000 ഡോളർ കൊടുത്താൽ തീരുന്ന ഒരു പ്രശ്നമല്ല ഇപ്പോൾ കേരളത്തിലുള്ളത്. കേരളത്തിൽ ഈ നിമിഷത്തിൽ സാമ്പത്തികമായൊരു ബുദ്ധിമുട്ട് ഇല്ല. സർക്കാർ എല്ലാ കാര്യങ്ങൾക്കും പണം ചെലവാക്കുന്നുണ്ട്. കേരളത്തിലുള്ള സ്വകാര്യ വ്യക്തികൾ ചെലവാക്കുന്നുണ്ട്. വിദേശങ്ങളിൽ നിന്നും മലനാട്ടുകളിൽ നിന്നും ആളുകൾ പണം നൽകുന്നുണ്ട്, കേന്ദ്ര സഹായം നൽകുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒന്നോ രണ്ടോ മാസം കഴിയുന്നതോടെ ഈ സ്ഥിതിഗതികൾ മാറാനായിട്ട് പോവുകയാണ്. അപ്പോൾ മാസത്തിൽ കൂടുതൽ പണം എല്ലാവർക്കും വേണ്ടി വരും, സർക്കാർ സംവിധാനങ്ങൾക്ക് വേണ്ടി വരും. ഞാൻ മുമ്പ് പറഞ്ഞ പോലുള്ള സന്നദ്ധ സംഘടനകൾക്കും നമ്മുടെ റെസിഡന്റ് അസോസിയേഷൻ പോലുള്ള മറ്റ് സംഘടനകൾക്കും ഇതിൽ ഇടപെടുന്ന നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനും എല്ലാത്തിനും പണം വേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. ആദ്യത്തെ ഘട്ടത്തിലെ ആവശ്യങ്ങൾ കഴിയുന്നതോടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള പണവും മറ്റുള്ള പണങ്ങൾക്കും ഒരു ഷോർട്ടേജ് വരുമല്ലോ.
അപ്പൊ
ആ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി പണം കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കണം. അപ്പൊ അത് കളക്റ്റീവായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മുടെ ഡിമാൻഡിന്റെ നീഡ് നമ്മൾ കൂടുതൽ വ്യക്തമായിരിക്കും. ഏത് രംഗത്താണ് കൂടുതൽ പണം വേണ്ടി വരുന്നത്? ആരോഗ്യ രംഗത്താണോ? ഇപ്പോ ഈ ദുരന്തത്തിൽ പെട്ടിരിക്കുന്ന 2 ലക്ഷം കുടുംബങ്ങൾ ഉണ്ടെന്ന് വയ്ക്കുക. ഈ 2 ലക്ഷം കുടുംബങ്ങളിലെ കുട്ടികൾ നല്ല സ്കൂളുകളിൽ പോകുന്ന കുട്ടികളായിരുന്നു. പക്ഷേ ഈ ദുരന്തമുണ്ടായി കഴിയുമ്പോൾ അവരുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ കുട്ടികൾക്ക് സ്കൂളുകളിൽ തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യമില്ല എന്ന് വിചാരിക്കാം.
അപ്പോൾ
അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികളെ നമ്മൾ ഓരോ പ്രവാസി മലയാളിയും ഓരോ സ്കൂൾ കുട്ടിയെ വെച്ച് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം നമുക്കുണ്ടാക്കാൻ സാധിക്കുമോ? അപ്പൊ അങ്ങനെ നമ്മൾ അറിഞ്ഞ് സഹായം ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാക്കാം. ഇത് നമ്മൾ തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. ഇതൊരു ഓട്ടമത്സരം പോലെ ആദ്യം
ഓടിയെത്തുക
എന്നുള്ളതല്ല, പണം എത്തിക്കുക എന്നുള്ളതല്ല.
ഓക്കേ,
ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, അത് നമുക്കൊരു സമാധാനമാണ്. അതിനുശേഷം നമ്മുടെ മൊത്തം നീഡ് അറിഞ്ഞു കഴിയുമ്പോൾ അത് അറിഞ്ഞ് ചെയ്യുക എന്നുള്ള രണ്ടാമത്തത്. മൂന്നാമത്തത് ഒരു കാര്യമുണ്ട്, ഇതും വളരെ പ്രധാനമാണ്. നമ്മളുടെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവരുടെ വീടുകളിൽ ചിലപ്പോൾ നാശനഷ്ടം ഉണ്ടായെന്ന് വരാം. അത് റിപ്പയർ ചെയ്യാനായിട്ട് സാമ്പത്തികമായിട്ടുള്ളൊരു സഹായം നാട്ടിലേക്ക് അയക്കേണ്ടി വരുമല്ലോ. അപ്പൊ അത് ചെറിയ തുകയായിരിക്കില്ല. ഇപ്പോൾ ആദ്യത്തെ ഇത് നമ്മൾ $50 or $100 വെച്ച് നമ്മൾ അയച്ചു എന്ന് വയ്ക്കാം. രണ്ടാമത്തെ ഇതിൽ നമ്മളൊരു റെഗുലർ ആയിട്ടൊരു സപ്പോർട്ട് അടുത്ത 5 വർഷത്തേക്ക് ചെയ്തു എന്ന് തീരുമാനിക്കാം. $100 വെച്ച് ഒരു മാസം കൊടുത്തു എന്ന് തീരുമാനിക്കാം. മൂന്നാമത്തത് ഒരു പക്ഷേ $5,000 or $10,000 ചില ആളുകൾക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. അതിനും കൂടി നമ്മൾ തയ്യാറെടുക്കണം. അപ്പോ അടിസ്ഥാനമായിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഒറ്റ ദിവസം കൊണ്ടോ ഒറ്റ പ്രാവശ്യം കൊണ്ടോ ചെയ്താൽ തീരുന്നൊരു ഇതല്ല.
തീർച്ചയായും
നമ്മൾ ഇപ്പോൾ കൊടുക്കണോ മുഖ്യമന്ത്രിക്ക് മാത്രം കൊടുക്കണോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളല്ല പ്രധാനം.
ഇങ്ങനെയാണ്
നമ്മൾ സഹായം ഫേസ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അത്
പ്രധാനപ്പെട്ട
3 ഫേസിലായി.
തീർച്ചയായും എല്ലാവരും ചിന്തിക്കേണ്ട വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ വെള്ളപ്പൊക്കം കഴിഞ്ഞാലും ഒരു കുറേ സമയം എടുക്കും, പ്രത്യേകിച്ചും രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കുമല്ലോ അടുത്ത കുറച്ച് കാലത്ത്. താങ്കൾ ആദ്യം സൂചിപ്പിച്ച ആ ഒരു അതിനപ്പുറത്തേക്ക് സാങ്കേതികമായിട്ടുള്ള സഹായം എന്ത് നൽകാൻ കഴിയും, എന്തൊക്കെ സമാഹരിച്ച് നൽകാൻ കഴിയും എന്ന കാര്യങ്ങൾ, അതിൽ സമാഹരിച്ച് നൽകാൻ ഒരുപാട് പേർ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നൽകാവുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നൽകേണ്ട, ഇവിടെ നിന്ന് നൽകുന്ന കാര്യം ഒഴിവാക്കേണ്ടത്, അതുമുണ്ടല്ലോ. പലപ്പോഴും നമ്മൾ ആത്മാർത്ഥത കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സമാഹരിക്കും, അത് ഭാരമായി തീരുകയും ചെയ്യും. അതൊഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് അക്കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്?
രണ്ടു തരത്തിൽ ഇതിനെ പറ്റി പറയാം. ആദ്യമായിട്ട് നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഭക്ഷണ വസ്തുക്കൾ അയക്കേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ കേരളത്തിലില്ല. കേരളത്തിൽ ഈ തകർന്ന നഗരങ്ങളിൽ, റോഡ് ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുള്ള നഗരങ്ങളിൽ ഒക്കെ ഭക്ഷണത്തിന് ചെറിയ ക്ഷാമം ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഒട്ടാകെ ഭക്ഷണ വസ്തുക്കൾ ക്ഷാമമുണ്ടെന്നോ കേരളത്തിൽ ഭക്ഷണം എത്തിക്കാൻ ഭക്ഷണ വസ്തുക്കളോ മറ്റുള്ള തുണിയോ ഒക്കെ എത്തിക്കാനായിട്ട് തമിഴ്നാട്ടിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ എത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതല്ല. അപ്പൊ ഇത് ഒരു ആഴ്ചക്കകം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോർമലൈസ് ആകും. അപ്പൊ നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് എന്ത് തന്നെ സംഭരിച്ച് എത്തിക്കാമെന്ന് വെച്ചാലും അത് എത്തുന്നതിന് മുമ്പേ നാട്ടിൽ കാര്യങ്ങൾ നോർമൽ ആകും. തീർച്ചയായിട്ടും നമ്മൾ ഓസ്ട്രേലിയയിൽ ഇരുന്ന് കേരളത്തിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ എന്തെങ്കിലും കാര്യങ്ങൾ ഓർഡർ ചെയ്ത് എത്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ പറഞ്ഞു വരുന്ന ഓസ്ട്രേലിയയിൽ നമ്മൾ കമ്മ്യൂണിറ്റി ആയിട്ട് കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് നാട്ടിൽ എത്തിക്കുക എന്നുള്ളതിൽ അതിൽ അത്ര വലിയൊരു അർത്ഥമില്ല.
പക്ഷേ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള മെഡിക്കൽ കാര്യങ്ങൾ, മെഡിക്കൽ സഹായമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ആശുപത്രികൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എത്തിക്കാൻ കഴിയും, അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിലോ?
ഇപ്പൊ ആശുപത്രി അല്ലെങ്കിൽ മെഡിസിൻ ആളുകൾ ചോദിക്കുന്നുണ്ട്. അതും വാസ്തവത്തിൽ ഇന്ത്യക്ക് ഒരുമാതിരി സെൽഫ് സഫിഷ്യൻസി ഉള്ളതാണ്. രണ്ടാമത്തത് മെഡിസിന്റെ കാര്യത്തിൽ ലോകത്ത് ഒരു രാജ്യത്തെ മെഡിസിൻ ഓട്ടോമാറ്റിക്കായി മറ്റൊരു രാജ്യത്ത് അലൗഡ് അല്ല. അങ്ങനെ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെഡിസിൻ ഒരു പരിധിവരെ കസ്റ്റംസ് ക്ലിയർ ചെയ്യുക പോലുമില്ല, നമ്മളത് നശിപ്പിക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ ഉൾപ്പെട്ടിട്ടുള്ള പല ദുരന്തങ്ങളിലും കണ്ടെയ്നർ കണക്കിന് മെഡിസിൻ കുഴിച്ചിടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് അനാവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു കാരണം വെച്ചാൽ നമ്മൾ മരുന്നുകളൊന്നും സർക്കാർ നേരിട്ട് ഒരു പ്രത്യേക മരുന്നിന് ഷോർട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞാലല്ലാതെ നമ്മൾ ഒരിക്കലും കയറ്റി അയക്കരുത്. പക്ഷേ ഓസ്ട്രേലിയയിൽ നിന്ന് കയറ്റി അയക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു നിസ്സാരമായ ഒരു ഉദാഹരണം പറയാം. നമ്മളുടെ നാട്ടിൽ ഈ വെള്ളപ്പൊക്കം വന്ന ഇടത്ത് ആളുകൾ തിരിച്ചു ചെല്ലുമ്പോൾ ആ പ്രദേശത്ത് മാറി പാമ്പ് ഉണ്ടാവാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ പാമ്പിനെ എങ്ങനെയാണ് പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളതിൽ ഓസ്ട്രേലിയക്കുള്ള അത്രയും പരിചയം ലോകത്ത് വേറെ ആർക്കും ഇല്ല.
ഈ
പാമ്പുകളെ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു കേട്ടിട്ടുള്ള പാമ്പുകളെ തുരത്താനായിട്ടുള്ള ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഓസ്ട്രേലിയയിൽ ലഭ്യമാണെന്ന് കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു. പാമ്പുകളെ പ്രൊഫഷണൽ ആയിട്ട് പിടിക്കാനുള്ള കിറ്റ് ഓസ്ട്രേലിയയിൽ ഉണ്ട് എന്ന് എനിക്കറിയാം.
അതിന്
$200 എന്തോ ആവും. ഈ കാര്യങ്ങൾ വസ്തുക്കൾ കേരളത്തിൽ ലഭ്യമല്ല, ആളുകൾ കേട്ടിട്ട് പോലുമില്ല. അപ്പൊ ഈ കിറ്റുകൾ ഓസ്ട്രേലിയയിൽ നിന്ന് 500 or 1000 ഈ കിറ്റ് നാട്ടിലേക്ക് അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രയോജനമുണ്ടോ? അപ്പൊ ഓസ്ട്രേലിയയിൽ നിന്ന് നിങ്ങൾ മലയാളികൾക്ക് പരിചയമുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ട്രെയിനിങ്ങിൽ പരിചയമുള്ള ഒരാളുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ കേരളത്തിലേക്ക് ഏറ്റവും വേഗത്തിൽ നമുക്ക് എത്തിക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ മലയാളികളെല്ലാം കൂടി കൂടി അവിടെ ഒരു ട്രെയിനർ ഉണ്ടെന്ന് വെക്കാം. അദ്ദേഹത്തോട് പറയാം, ഇവിടെ ഞാൻ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നാട്ടിലൊരു 100 അല്ലെങ്കിൽ 500 ഇതിന് അതിവേഗം പരിശീലിപ്പിക്കണം. അപ്പൊ അതിന് നമ്മൾ 2000 പരിശീലിപ്പിക്കണം. അതിന് 1000 കിറ്റുമായി നാട്ടിലേക്ക് ഒരാൾ വേഗം പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തിന് നാട്ടിൽ വലിയൊരു ആവശ്യം ഉണ്ടാകും. ഇതൊന്നും സർക്കാർ ഈ നിമിഷത്തിൽ ചിന്തിക്കാനുള്ളൊരു സാവകാശം കിട്ടിയിട്ടില്ല. പക്ഷെ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നാട്ടിലുള്ള ഫയർഫോഴ്സുകാരെയോ നാട്ടിലുള്ള ഫോറസ്റ്റുകാരെയോ നാട്ടിലുള്ള വോളണ്ടിയേഴ്സിനോ ട്രെയിൻ ചെയ്യാനുള്ള 1 or 2 ഓസ്ട്രേലിയക്കാരെ നമുക്ക് അയക്കാൻ പറ്റുകയാണെങ്കിൽ അതിന് വലിയൊരു പ്രയോജനം ഉണ്ടാവും. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്ന്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അതായത് ഈ വീടുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവിടെ തിരിച്ചു കയറുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വ്യക്തി സുരക്ഷാ ഉപകരണങ്ങൾ നാട്ടിൽ സാധാരണഗതിയിൽ ലഭ്യമല്ല. അതോ പ്ലാസ്റ്റിക്കിന്റെ മുട്ടുവരെ എത്തുന്ന ബൂട്ട്, ചെളിയിൽ കൂടെ നടക്കാനുള്ളത്, മൂക്കിൽ വെക്കാനുള്ള മാസ്ക്, ഗോഗിൾസ്, നല്ല തിക്കായുള്ള കയ്യുറകൾ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാട്ടിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടു. അത് നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ എന്റെ ഒരു ധാരണ എന്താണെന്നുണ്ടെങ്കിൽ ഈ ആമസോണിൽ അവർ കാണിക്കുമ്പോൾ അതിനവർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പില്ല. ഒരു പ്രോഡക്റ്റ് കാണിക്കുന്നുണ്ടേ ഉള്ളൂ. നമ്മൾ 10,000 സാധാരണഗതിയിൽ ഡെയിലി ലെസ് 100 ഓർഡർ ആണ് വരുന്നത്. ആ ഓർഡർ 10,000 എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സപ്ലൈ ചെയ്യാൻ അവിടെ ഉണ്ടോ, അതായത് അത് 3 കഴിഞ്ഞ് എത്തുള്ളൂ എന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നാട്ടിൽ തന്നെ ലഭ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിൽ ചിലവാക്കണം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്ന് അയക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതാണ് അടുത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന കാര്യം. ഇന്ന് ഉള്ളത് ഓസ്ട്രേലിയൻ മലയാളികൾക്ക് വ്യക്തിപരമായിട്ടുള്ള സ്പെസിഫിക് സ്കിൽ സെറ്റുകളാണ്. അപ്പോ അതിൽ എങ്ങനെ പോയി നമുക്ക് സഹായിക്കാൻ പറ്റും? ഇവിടെ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ വ്യക്തിപരമായി അവിടെ ചെന്ന് ഇപ്പൊ സെർച്ച് ആൻഡ് റെസ്ക്യൂവിന് ഇടപെടുക എന്നുള്ളതല്ല, പക്ഷേ നമുക്കുള്ള സ്പെഷ്യൽ സ്കില്ലുകൾ അവിടെയുള്ള ആളുകളെ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം ഓസ്ട്രേലിയയിൽ സൈക്കോ സോഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നാട്ടിൽ തീരെ അവൈലബിൾ അല്ലാത്തൊരു കാര്യമാണ്.
തീർച്ചയായും.
അപ്പോ ഡിസാസ്റ്റർ ശേഷം സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ചെയ്ത് പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ, ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരുണ്ടെങ്കിൽ, ഡോക്ടർമാരുണ്ടെങ്കിൽ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്മാരുണ്ടെങ്കിൽ, സൈക്യാട്രിസ്റ്റ്മാരുണ്ടെങ്കിൽ, ഇവരെല്ലാം ഒന്ന് നമുക്ക് നാട്ടിലെത്തിച്ച് ഒരു ട്രെയിൻഡ് ട്രെയിനർ പ്രോഗ്രാം നാട്ടുകാർക്ക് വേണ്ടി നടത്താൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. ഇപ്പോൾ നമുക്ക് നാട്ടിൽ 5,000 ആളുകളെങ്കിലും ഈ വിഷയത്തിൽ പരിശീലിപ്പിക്കപ്പെടണം. അപ്പൊ നാട്ടിൽ പിന്നെ ജോലി പഠനം കഴിഞ്ഞ് ജോലി കിട്ടാത്ത നേഴ്സുമാരായിട്ട് നാട്ടിൽ 5,000 പേരുണ്ടെന്ന് വെക്കാം. അപ്പൊ ഈ 5,000 പേരെ നമുക്ക് കുട്ടികൾക്ക് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് പരിശീലിപ്പിക്കാം. അടുത്ത 5,000 പേരെ കുടുംബങ്ങൾക്ക് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് പരിശീലിപ്പിക്കാം. ഈ വിഷയത്തിൽ പരിചയമുള്ള 5,000 പേര്, പരിചയമുള്ള ചില ആളുകൾ 5 മതി, 5 നാട്ടിൽ 1 ചെലവ് ആക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് നാടിന് വലിയൊരു മാറ്റം ഉണ്ടാകും. ഈ തരം കാര്യങ്ങൾ ഇതിന്റെ ഒരു ആവശ്യമുണ്ട് എന്നുള്ളൊരു ചിന്ത പോലും ചിലപ്പോൾ നാട്ടിലെ അധികാരികൾക്ക് ഉണ്ടായിരുന്നു വരില്ല. കാരണം അതൊന്നും അവർക്ക്
പരിചയമില്ല.
അതെ. അപ്പൊ ഈ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സ്കില്ലുകൾ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾക്ക് ആത്മാർത്ഥതയുണ്ട്, എന്നാൽ നമുക്ക് അവിടെ പോയിട്ട് വേസ്റ്റ് ക്ലീൻ ചെയ്യാമെന്നുള്ള അർത്ഥത്തിൽ നാട്ടിലേക്ക് തിരിച്ചു ഓടി പോകുന്നില്ല അർത്ഥമില്ല. അതുകൊണ്ട് അതിനുള്ള ഷോർട്ടേജ് ഇല്ല. നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരാൾ അവിടെ എത്തുന്നതിന് പകരം അതിന്റെ വണ്ടിക്കുള്ളിൽ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നാട്ടിൽ 15 പേരെ അല്ലെങ്കിൽ 30 പേരെ 4 ദിവസത്തേക്ക് സെൽഫ് എംപ്ലോയ് ചെയ്യാൻ പറ്റും. നമ്മൾ വ്യക്തിപരമായിട്ട് ഓടിയെത്തുന്നതിന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിലും
തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത്. എന്തായാലും ഒരു കാര്യം കൂടി ഉള്ളത്, നമുക്കിപ്പോൾ ഇവിടെയൊക്കെ ജീവിക്കുമ്പോൾ ഒരു രാജ്യാന്തര സമൂഹത്തിന്റെ പിന്തുണ കൂടി കേരളത്തിന് കിട്ടാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണല്ലോ, അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതിന് എന്താണ് ചെയ്യാൻ കഴിയുക?
അപ്പോ രാജ്യാന്തര സമൂഹത്തിന്റെ പിന്തുണ എന്ന് പറയുമ്പോൾ മൂന്ന് തരത്തിൽ നമുക്ക് എടുക്കണം. ഒന്ന്, കേരളത്തിന് ലഭ്യമല്ലാത്ത എക്സ്പെർട്ടൈസ് എങ്ങനെ കേരളത്തിൽ എത്തിക്കാം. ഇന്നിപ്പോ ഞാൻ പാമ്പ് പിടിക്കുന്ന ഒരു കാര്യം പറഞ്ഞു, സാരമായ കാര്യമാണ്, പക്ഷേ ഓസ്ട്രേലിയക്ക് മാത്രമേ ഉള്ളൂ അത് ഒരു പരിധി വരെ, ഇത്ര മാത്രം ടാലന്റഡ് ആയിട്ടുള്ളത്. ഞാൻ തന്നെ ഇപ്പോ ഞാൻ ബ്രൂണൈയിൽ ജോലി ചെയ്യുന്ന സമയത്ത് പാമ്പ് പിടിക്കാനുള്ള പരിശീലനത്തിന് മുഴുവൻ വന്നുകൊണ്ടിരുന്ന ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ആ തരം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കില്ലുകൾ തീർച്ചയായിട്ടും ഓസ്ട്രേലിയയിൽ ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിലെ ലഭ്യത അനുസരിച്ച് ഓസ്ട്രേലിയയിൽ നിന്ന് അയക്കാനായിട്ട് പറ്റണം. അപ്പൊ ഈ അയക്കുന്ന ആളുകൾ കേരളത്തെ പറ്റി അറിയുന്നവരോ കേരളത്തിൽ പോകണമെന്ന് താല്പര്യമുള്ള ആളുകളോ അയക്കുള്ളൊന്നുമില്ല. അവ അങ്ങനെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആളുകളാവാം. പക്ഷെ ഓസ്ട്രേലിയ മലയാളികൾക്ക് കളക്ട് ചെയ്തിട്ട് ലക്ഷ്യം അതിന് 10,000 ഡോളർ ചെലവുണ്ടെങ്കിൽ ആ പണം നിങ്ങൾ ചെലവാക്കിയിട്ട് അവരെ നമുക്ക് നാട്ടിലേക്ക് അയക്കാം. നാട്ടിലെ സർക്കാരിന് അവരെ കോൺട്രാക്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമില്ല. ഈ തരത്തിൽ നമുക്ക് ഒന്നാമത്തതായിട്ട് അയക്കാം. രണ്ടാമത്തത്, ഓസ്ട്രേലിയക്കാർ ഈ വിവരം അറിയുന്നു, അവരുടെ കയ്യിൽ നിന്നുള്ള സാമ്പത്തികമായ സഹായങ്ങൾ സ്വരൂപിച്ച് അപ്പോൾ അവിടെ നമ്മളുടെ വിദേശത്തൊക്കെ ഫണ്ട് റൈസിങ്ങിന് ചില രീതികളുണ്ടല്ലോ, നമ്മളുടെ തരത്തിൽ കൾച്ചറലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഫണ്ട് റൈസിങ് ഇവന്റ് നമുക്ക് നടത്തുന്നതിൽ ഒരു കുഴപ്പമില്ല. മൂന്നാമത്തത്, ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ സഹായധനത്തിന്റെ രീതിയുണ്ട്, ഓസ്ട്രേഡ് ഉണ്ടല്ലോ. ഈ സംവിധാനത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ അറിവോ പരിചയമോ നെറ്റ്വർക്കോ കോണ്ടാക്ടോ ഉണ്ടെങ്കിൽ ഇവരുടെ ഫണ്ടിങ് എങ്ങനെ ലഭ്യമാക്കാം എന്നുള്ള കാര്യം നാട്ടുകാരെ നാട്ടിൽ അറിയിക്കണം. ഇപ്പൊ നാട്ടിലെ ഏതെങ്കിലും എൻജിഒക്ക് അവരോട് ധനസഹായം ആവശ്യപ്പെടാമോ, സർക്കാരിന് ആവശ്യപ്പെടാമോ. ഈ ഓസൈഡിൽ തന്നെ നമുക്ക് അല്പ ഇൻഫ്ലുവൻസ് ചെലുത്തി കേരളത്തിലേക്ക് ഒരു നീഡ്സ് അസസ്മെന്റിന് ഒരു ടീം അയക്കാമോ. അപ്പൊ ഈ തരത്തിൽ നമുക്ക് കോണ്ടാക്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കണം.
അതിൽ ഒരു ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ താങ്കൾ ഒരുപാട് ദുരന്തങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും കണ്ടതാണ്, ഇപ്പോഴും നമ്മുടെ ഒരു ദുരന്തത്തിൻ്റെ ഗ്രാവിറ്റി പൂർണ്ണമായും വ്യക്തമായിട്ടില്ല, കുറച്ച് ദിവസങ്ങൾ കൂടി എടുക്കുമായിരിക്കും, എങ്കിലും ഇതുവരെ കണ്ടതിൽ നിന്ന് എത്ര ചില നാട്ടിലൊക്കെ ചില ചർച്ചകൾ കേൾക്കുകയുണ്ടായി, കേരളം 10 വർഷം പുറകോട്ട് പോകും സാമ്പത്തികമായും എന്നൊക്കെ, എത്രത്തോളം കാലം എടുക്കും നമുക്കിത് പഴയ കേരളത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരാമെന്ന് ഇപ്പോഴും നമുക്ക് ചിന്തിക്കാൻ അതിനുള്ള സമയമായിട്ടുണ്ടോ?
ഞാൻ നാട്ടിലെത്താത്ത കാരണം ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ളൊരു കണക്ക് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ സാധാരണഗതിയിൽ ഇത്തരം ദുരന്തങ്ങൾ 10-15 വർഷം ചില സമയത്ത് ഒരു തലമുറയെ തന്നെ നമ്മൾ തിരിച്ച് പോയി എന്ന് വരാം. ഇതിപ്പോൾ കേരളത്തിൽ തെക്ക് തൊട്ട് വടക്ക് വരെയുള്ള സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ അനവധി ഇൻഫ്രാസ്ട്രക്ചർ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അതെ അതെ.
അപ്പൊ ആ തരത്തിൽ ഒരു സെറ്റ് ബാക്ക് ഉണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഓരോ ദുരന്തങ്ങളും വാസ്തവത്തിൽ വലിയൊരു അവസരം കൂടിയാണ് കേരളത്തിലെ നഗരങ്ങളെ, കേരളത്തിലെ നദീതീരങ്ങളെ, കേരളത്തിലെ നദികളെ, ഇവയെല്ലാം പരിസ്ഥിതിക്ക് അനുയോജിച്ച് ദുരന്ത സാധ്യതകളെ കണക്കിലെടുത്ത് പുനർനിർമ്മിക്കാനുള്ളൊരു അവസരമാണ്. അവിടെ സർക്കാർ സഹായവും സ്വകാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും നമ്മളെപ്പോലുള്ള NRIs നാട്ടിലുള്ള ആളുകളും പുതിയതായിട്ട് നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റും കൂടി വരുമ്പോൾ ഇത് സാമ്പത്തികമായി ചിലപ്പോൾ ഒരു എക്കണോമിക് ബൂം തന്നെ ഉണ്ടാവാനായിട്ടൊരു സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സ്റ്റെപ്പ് ബാക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അടുത്ത 5 വർഷം കൊണ്ട് കേരളത്തിൽ ഫണ്ടില്ലാത്ത തരത്തിലുള്ളൊരു കുതിച്ചുചാട്ടം ഉണ്ടായാലും നമ്മൾ അതിശയിക്കരുത്.
തീർച്ചയായും. എന്തായാലും അതിലേക്ക് ചിന്തിക്കാനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ. ആദ്യം രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നുള്ളതാണ്, പക്ഷെ പ്രവാസികൾക്ക് ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങാവുന്ന കാര്യമാണെന്ന് തോന്നുന്നു അത്. വളരെയധികം നന്ദി ശ്രീ മുരളിത്തുമാർ കൂടി ഇത്രയും കാര്യങ്ങൾ ഓസ്ട്രേലിയൻ മലയാളികൾക്ക് വേണ്ടി വിശദീകരിച്ചതിനെ.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.